പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 51:2 സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമെന്ന്. പാപം അഥവാ മലിനത തൻ്റെ ജീവിതത്തിൽ കടന്നുകൂടി എന്ന് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധി തന്നിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരുവന് മാത്രമേ തന്നെ വെടിപ്പാക്കാൻ യോഗ്യതയുള്ള കർത്താവിനോട് തന്നെ വെടിപ്പാക്കണമെന്ന് അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. വെടിപ്പില്ലാത്തടത്ത് ക്രിസ്തു വസിക്കുന്നില്ല. വെടിപ്പില്ലാത്ത ജീവിതം നമ്മളെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്നു. ഈ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടാൽ ലോകമാകുന്ന വൻകാട്ടിലെ ദുഷ്ടജീവികൾക്ക് നാം ഇരയാകും. അതിനാൽ പാപത്തിനെ സ്നേഹിക്കാൻ പോകാതെ രക്ഷകനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ വിളിക്കായി നമുക്ക് കാതോർക്കാം. പാപത്താൽ നഷ്ടപ്പെട്ടവർ ഈ വിളി കേൾക്കുമ്പോൾ സുബോധമുള്ളവരായിത്തീരുന്നു. എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലെത്തുക. അതിനായി നിങ്ങളെ ഏവരെയും ഈ പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പഠനം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:8 തനിക്ക് നഷ്ടപ്പെട്ടതിനെ സൂക്ഷ്മതയോടെ അടിച്ചു വാരി തിരയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ആ വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നാം ചിന്തിക്കുന്നു. സ്വീപ്പിംഗ് ഫോർ ദ ലോസ്റ്റ്, നഷ്ടപ്പെട്ടതിനായുള്ള അടിച്ചു വാരൽ. അസാധ്യം എന്ന വാക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കടന്നാൽ അത് പടർന്നു പന്തലിച്ച് സാധ്യം എന്ന നല്ല ചിന്തയെ ഇല്ലാതാക്കുന്നു. സാധ്യത നഷ്ടമായി എന്ന് മനസ്സിലാക്കിയാൽ ഒരടിച്ചു വാരൽ അനിവാര്യമാണ്. മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യവുമാണ്. അസാധ്യത്തെ അടിച്ചു വാരിയാൽ സാധ്യത തെളിയുന്നു. ഡെനിസൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ചിന്തകളെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനെത്തിയ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരു യുവാവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ പരാമർശിക്കുകയുണ്ടായി. ജനറൽ മോട്ടോഴ്സ് കമ്പനിയുടെ ലാബിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവിനെയാണ് അദ്ദേഹം ഒരു ദൗത്യം ഏൽപ്പിച്ചു. പലരും പരാജയപ്പെട്ട ആ ദൗത്യം ചാൾസ് എന്ന ശാസ്ത്രജ്ഞൻ ഏൽപ്പിച്ചപ്പോൾ യുവാവ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അസാധ്യമായ ദൗത്യം ഏറ്റതിന് പലരും അവനെ വിമർശിച്ചു. ചിലർ പിന്മാറുവാൻ പ്രോത്സാഹനം നൽകി. ഇതൊന്നും കാര്യമായിട്ട് എടുക്കാതെ യുവാവ് തന്നെ കമ്പനി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി നൽകി. ഇതെങ്ങനെ നിനക്ക് സാധിച്ചു എന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് സാധ്യം എന്ന് ഞാൻ കരുതിയ ചിന്തയെ, മൂടിയ അസാധ്യമെന്ന മാലിന്യത്തെ ആദ്യമായി ഞാൻ അടിച്ചു വാരി ദൂരെ കളഞ്ഞു. അപ്പോൾ എൻ്റെ നല്ല ചിന്ത ഒന്നുകൂടെ പ്രകാശിച്ചു. അതോടെ വിജയം എനിക്ക് സുനിശ്ചിതമായി. സക്സസ് ഈസ് 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. രണ്ട് കാര്യങ്ങൾക്കാണ് അടിച്ചു വാരൽ അനിവാര്യമാകുന്നത്. ഒന്ന്, വൃത്തിയാക്കലിന്. വൃത്തിയാക്കുക എന്നുള്ള കാര്യം മലിനത വർദ്ധിക്കുമ്പോൾ ആവശ്യമാണ്. മലിനതകൾ അടിച്ചു വാരി വൃത്തിയാക്കിയാൽ നല്ലത് അവിടെ നിറഞ്ഞിരിക്കണം. അത് ആവശ്യമാണ്. നല്ല കാര്യം നിറച്ചില്ല എങ്കിൽ അശുദ്ധി വീണ്ടും അവിടെ വ്യാപിക്കും. നല്ലത് എവിടെ നിന്നാണ് വരുന്നത്? ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിൽ നിന്ന്. അത് നിറയ്ക്കാത്തവർക്ക് പറ്റുന്ന അബദ്ധമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:24-26 വാക്യങ്ങളിൽ കാണുന്നത്. വീടടിച്ചു വാരി, അശുദ്ധാത്മാവിനെ അടിച്ചു വാരി ദൂരെ കളഞ്ഞു. എന്നാൽ അതിനകത്ത് നല്ലത് നിറയ്ക്കാൻ മറന്നുപോയി. നിന്റെ അശുദ്ധമായ സ്വഭാവത്തെ നീ ഒരു യോഗത്തിൽ വെച്ചോ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോഴോ അടിച്ചു വാരി ദൂരെ കളഞ്ഞെങ്കിൽ അവിടെ നിറയ്ക്കാനുള്ളതിനെ നിറയ്ക്കണം. ക്രിസ്തുവിനെ നീ അവിടെ നിറച്ചില്ല എങ്കിൽ ഇരട്ടി ശക്തിയോടെ ഇറങ്ങിപ്പോയവൻ കയറി വരും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:11 നമുക്കത് കാണാവുന്നതാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. എന്നാൽ അവൻ, ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ വീട് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്, പക്ഷേ അവിടെ നിറയേണ്ടത് നിറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. അവയും അതിൽ കടന്നു പാർത്തിട്ട് ആ മനുഷ്യൻ്റെ സ്ഥിതി പണ്ടത്തേതിലും മോശമായ സ്ഥിതിയിലായി മാറി. രണ്ടാമത്തേത്, കാണാതെ പോയതിനെ അഥവാ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തേണ്ടതിനും മലിനത അടിച്ചുവാരി വൃത്തിയാക്കുന്നത് നല്ലതാണ്, നിറയ്ക്കുവാൻ വേണ്ടിയാണ് മലിനത അടിച്ചുവാരുന്നത്. നഷ്ടപ്പെട്ടതിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അത് വീണ്ടെടുക്കണമെന്നുള്ള ചിന്തയുണ്ടാകുന്നുള്ളൂ. തനിക്ക് സാധ്യമെന്ന് ധൈര്യമുള്ളവർ ശ്രമം ആരംഭിക്കുന്നു. ഒരൽപ്പം കൂടി കരുതൽ, അല്പം കൂടെ ശ്രദ്ധ, അല്പം കൂടെ പ്രയത്നം എന്നിവ നമ്മുടെ തോൽവിയെ വിജയമാക്കുന്നതിലുപരി നല്ലതിൽ നിന്നും മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതിനായി നമ്മെ സഹായിക്കുന്ന വ്യക്തിയെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നു. രക്ഷകനിൽ വിശ്വസിക്കുന്നവരുടെ കണ്ണ് തുറക്കുന്നവൻ സാധ്യതയുടെ വഴി കാട്ടിത്തരികയും അസാധ്യതകളെ അടിച്ചുവാരിക്കളയുകയും ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാലസ്റ്റീനിലെ ഇടയന്മാർ കൂട്ടമായിട്ടാണ് മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്നത്. ഒന്ന് നഷ്ടമായാൽ അതിനെ അന്വേഷിച്ചു പുറപ്പെടുന്ന ഇടയൻ ബാക്കിയുള്ള 99 ആടുകളെയും മറ്റ് തൻ്റെ കൂടെയുള്ള ഇടയന്മാരെ ഏൽപ്പിച്ചിട്ടാണ് പുറപ്പെടുന്നത്. നഷ്ടമായതിനെ കൊണ്ടുവരുന്ന ഇടയൻ്റെ ശബ്ദം ശ്രവിച്ച് ആടുകൾ തങ്ങൾക്കുള്ള ആടുകളെ സംരക്ഷിച്ച് ഉണർവോടെ ഇരിക്കുന്ന ഇടയന്മാരാണ് ബാക്കിയുള്ളവർ. നഷ്ടപ്പെട്ട ആടുമായി വരുന്ന ഇടയൻ്റെ ആ ശബ്ദമാണ് അവർ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നല്ല ഇടയനായ കർത്താവ് ഭൗമിക ഇടയന്മാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് പോയത്. എത്ര പേർ ഏൽപ്പിച്ചതിനെ സൂക്ഷിക്കുന്നു? മരുഭൂമിയിലുള്ള ഇടയന്മാർ തങ്ങൾക്കുള്ള ആടുകളോടൊപ്പം തങ്ങളെ ഏൽപ്പിച്ച ആടുകൾ എത്രയുണ്ടോ അത്രയത്തിനെയും കൂടെ സൂക്ഷിക്കുന്നവരാണ്. യജമാനൻ വരുമ്പോൾ അവരൊന്നിച്ച് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. എത്ര പേർ ഭൗമിക ഇടയന്മാർ ഏൽപ്പിച്ചതിനെ യജമാനൻ വരുമ്പോൾ മടക്കിക്കൊടുക്കും? മടക്കിക്കൊടുക്കുവാൻ കൈവശം എന്തെങ്കിലും ഉണ്ടോ? ഇടയനില്ലാത്ത അവസ്ഥയിൽ ആടുകൾ കവർച്ചയായി പോയില്ലേ? അതോ ദുഷ്ടമൃഗങ്ങൾക്കിരയായതാണോ? യഹസ്കാൽ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എൻ്റെ ഇടയന്മാരെ ഏൽപ്പിച്ച ജോലിയിൽ അവർ വിശ്വസ്തത കാക്കാത്തത് കൊണ്ട് ഞാൻ അവരെ ആ ജോലിയിൽ നിന്ന് മാറ്റിക്കളയും, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരയുമെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക യജമാനന്മാരെ, കർത്താവ് വരുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചിന്തിക്കുക. വാർത്താമാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു, ഭൗമിക ഇടയന്മാരുൾപ്പെടെ മ്ലേച്ഛതയിൽ തകർന്ന പരിതാപകരമായ അനേകം വാർത്തകൾ ദിവസവും നമുക്കത് കേൾക്കാം. നല്ല ഇടയനായ കർത്താവ് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് സകലരെ പുറത്താക്കുമെന്നുള്ള കാര്യം മറന്നുപോകരുത്. അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ട പാപികളെക്കുറിച്ച് ഹൃദയഭാരം ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം അവരെ തിരക്കി പോകുന്നത്, അല്ലെങ്കിൽ നല്ല ഇടയൻ ആടുകളെ തിരക്കി പോകുന്നത്. ഈ ഹൃദയഭാരം നമ്മളിലും ഉണ്ടെങ്കിൽ മാത്രമേ കളഞ്ഞു പോയതിനെ കണ്ടെത്തണമെന്നുള്ള ഒരാഗ്രഹം അഥവാ ഒരു ചിന്ത നമ്മളിലുണ്ടാകുകയുള്ളൂ. കണ്ടെത്തുവാൻ ശ്രമിച്ചവന്, ആഗ്രഹമുള്ളവന് അത് സാധ്യമാകുകയും ചെയ്യുന്നു. കണ്ടെത്തിയാൽ അവനെ ഒരു ഒഴിഞ്ഞ പാത്രമാക്കുവാൻ ശ്രമിക്കുക. ഒഴിഞ്ഞതിലേക്ക് മാത്രമേ നമുക്ക് നല്ലതിനെ പകരുവാൻ കഴിയുകയുള്ളൂ. ശൗലിനെ പിന്തുടർന്ന 2 കണ്ണുകളുടെ ഉടമ, ശൗൽ അറിഞ്ഞില്ല തന്നെ പിന്തുടരുന്ന 2 കണ്ണുകളുണ്ടെന്ന്. എന്നാൽ ആ 2 കണ്ണുകളുടെ ഉടമ അവനെ പേര് ചൊല്ലി വിളിച്ചു. അപ്പോൾ തന്നെ അതാരെന്ന് അറിഞ്ഞ ശൗൽ പൗലോസായി മാറുകയും ഇടയനെ വിട്ടുപിരിയാത്ത നല്ല ആട്ടിൻകുട്ടിയാകുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 9:4-22 വാക്കുകളിൽ നമുക്കത് കാണാവുന്നതാണ്. പന്ത്രണ്ട് വയസ്സിൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അടുക്കൽ നിന്ന് കാണാതായ ഒരു ബാലനെ പറ്റി വചനം വ്യക്തമാക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ കുറേ ദൂരം പിന്നിട്ട ശേഷമാണ് കാണാതെ പോയ മകനെപ്പറ്റി രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്. ദേവാലയത്തിൽ നിന്ന് വന്നവരാകയാൽ മകനെ തിരക്കി ദേവാലയത്തിലേക്ക് തന്നെയാണ് പോയത്. മകനെ അവിടെ വെച്ച് അവർ കാണുകയും ചെയ്തു. ഇന്ന് ചില മാതാപിതാക്കൾ മക്കൾ കൂടെയുണ്ടെന്ന ധാരണയിൽ മുൻപോട്ട് പോകുന്നു. ലോകമോഹങ്ങൾ മക്കളെ പിടികൂടിയത് അവർ അറിഞ്ഞില്ല. കൂടെയുണ്ടെന്നുള്ള ധാരണയിലാണ് അവരുടെ യാത്ര. മക്കളും മാതാപിതാക്കന്മാരും മുമ്പേ പോയിട്ടുണ്ടെന്നുള്ള ധാരണയിൽ പോകുന്നു. പക്ഷെ വഴി തെറ്റിയ കാര്യം മക്കളും അറിയുന്നില്ല. ഏറെ ദൂരം പോയ രക്ഷിതാക്കൾ മക്കളെപ്പറ്റി ചിന്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നഷ്ടപ്പെട്ടു പോയിരിക്കും. ഒരു സമയമുണ്ട് മക്കളെ ദൈവത്തിനായി വളർത്തുന്നതിനൊരു സമയമുണ്ട്. അടിച്ചുവാരി വൃത്തിയാക്കി സൂക്ഷിച്ചില്ല എങ്കിൽ മാലിന്യ കൂമ്പാരമായിരിക്കും കുഞ്ഞുങ്ങളിലേക്ക് നിറയുന്നത്. ആ മാലിന്യത്തിൻ്റെ അടിയിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. മാതാപിതാക്കന്മാർ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുകയില്ല. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടെയുണ്ടോ എന്ന് ചിന്തിക്കുക. കൂടെ നടന്നിട്ടില്ല എങ്കിലും തിരിഞ്ഞു നോക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധയോടെ ആയിരിക്കണം. കൂടെ നടന്നില്ല, സ്വല്പം പുറകിലാണ് മക്കൾ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുമ്പിലാണ് നടക്കുന്നതെങ്കിലും ശ്രദ്ധ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ഇവിടെ നാം കാണുന്ന മാതാപിതാക്കന്മാർ എവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെ ചെന്നു. അവർ ആലയത്തിൽ നിന്നുമാണ് വന്നത്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ പ്രാർത്ഥനയിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ മുൻപോട്ട് സ്വല്പദൂരം നടന്നതിന് ശേഷം അവരെ നിങ്ങൾ തിരയുമ്പോഴും നിങ്ങൾ കാണുന്നത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് മാറി പ്രായമായി അവർ ജീവിക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന, ആ ഒരു ചിന്ത ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കാണും. പ്രാർത്ഥനയോടെ ആയിരിക്കും ആ കുഞ്ഞ് തൻ്റെ ജീവിതം നയിക്കുന്നത്. മാതാപിതാക്കൾ എവിടെ കൊണ്ടുപോയോ അവിടെ തന്നെ അവർ കാണും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ അഭ്യസിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരും. അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, ഇടയന്മാരെ, വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവ് വരുമ്പോൾ ഏൽപ്പിച്ചതെല്ലാം വൃത്തിയായി സൂക്ഷിച്ച് ഒന്നും നഷ്ടമായില്ല എന്ന് പറഞ്ഞ് യജമാനനോടൊപ്പം സന്തോഷിപ്പാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ യജമാനെ അഭിമുഖീകരിപ്പാൻ, തല കുനിച്ച് നിൽക്കാതെ, തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽപ്പാൻ ഒരുങ്ങുക. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അടിച്ചുവാരുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. വീണ്ടെടുക്കുവാൻ, ഞങ്ങളിലുള്ള അശുദ്ധിയെ മാറ്റി ശുദ്ധീകരിപ്പാൻ അങ്ങയുടെ കരം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങളിലേക്ക് ചൊരിയണമേ. വചനത്തിൻ്റെ സഹായത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നന്മയാൽ നിറയപ്പെടുന്നവരായി തിന്മ ഞങ്ങളെ തൊടാതിരിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഈ മാസത്തെ ഈ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.